ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ നാട്ടിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നടക്കുന്ന കാഴ്ച കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവം ഇതിന് ദൈവസന്നിധിയിൽ വായടച്ചിരിക്കാൻ കഴിയുകയില്ല. കർത്തൃ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ ജനം സ്തോത്രയാഗത്തോടെ അവനെ ആരാധിക്കും. നമ്മുടെ കർത്താവിന്റെ സ്ഥാനം ഏത് കാലത്തും തന്റെ വിശുദ്ധന്മാരുടെ മധ്യത്തിലാണ് വെളിപ്പെട്ടിട്ടുള്ളത്. പുരാതനകാല നിത്യതയിൽ യുഗായുഗങ്ങൾക്ക് അപ്പുറത്ത് അത്മയുടെ യുഗങ്ങളിൽ ആദിമ യുഗങ്ങളിൽ നമ്മുടെ കർത്താവ് തൃത്വത്തിൽ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും മധ്യത്തിലായിരുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ തത്വത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്ഥാനം മധ്യത്തിലായിരുന്നു. ഈ ലോകത്തിൽ അവൻ തിരുവവതാരം ചെയ്തപ്പോൾ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും മധ്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ ബാലനായിട്ടാണ് മാതാപിതാക്കൾ അന്വേഷിച്ചു ചെന്നപ്പോൾ ദേവാലയത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടത്. കാൽവരി ക്രൂശിൽ അവൻ നമ്മുടെ പാപശാപങ്ങളുടെ പരിഹാരത്തിനായി യാഗമാകുവാൻ സമയമായപ്പോൾ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ, ഭൂമിയുടെ മധ്യപ്രദേശമായ പലസ്തീനിൽ, ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിന് മധ്യത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ അവൻ മധ്യസ്ഥനായിട്ടാണ് അവൻ നമുക്കായി ജീവനെ വിളിഞ്ഞത്. വാതിൽ അടച്ചിരുന്നപ്പോൾ വാത്സല്യ ശിഷ്യന്മാരുടെ കിഴക്കേ തലയ്ക്കലല്ല, നടുവിൽ വെളിപ്പെട്ട് അവൻ നിങ്ങൾക്ക് സമാധാനം എന്നുള്ള ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പത്മോസിൽ യോഹന്നാൻ അവനെ കാണുമ്പോൾ, ആത്മവിവശതയിൽ അവനെ കാണുമ്പോൾ, 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ രാജ്യത്തെ പദവിക്കൊത്ത് മാറത്ത പൊങ്കച്ച ധരിച്ചുകൊണ്ട് നിലവിളക്കുകളുടെ മധ്യയാണ് അവൻ വിലാപിക്കൊണ്ടിരുന്നത്. യോഹന്നാൻ വെളിപ്പാടിൽ ഇങ്ങനെ കുറിക്കുന്നു, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശ്യം, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തിന് തുല്യമായ ഒരു പച്ചവില്ല്, സിംഹാസനത്തിന് മുൻപിൽ പളവിനൊത്ത ഒരു കണ്ണാടി കടൽ, സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ പരിമിതമായി നിലകൊള്ളുന്നു. സിംഹാസനത്തിന് മുൻപിലും സിംഹാസനത്തിന് ചുറ്റിലും അകത്തും പുറത്തും കണ്ണു നിറഞ്ഞിരിക്കുന്ന 4 വിചിത്ര ജീവികൾ നിലകൊള്ളുന്നു. ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായ കർത്താവിനെ 4 ജീവികളും ദൈവസന്നിധിയിൽ മഹത്വമർപ്പിക്കുമ്പോൾ സിംഹാസനത്തിനും മൂപ്പന്മാർക്കും അതേ ആ കുഞ്ഞാട് എന്ന ഒരു വ്യക്തി ദൃശ്യമാകത്തക്ക വിധത്തിൽ നടുവിൽ നിലകൊള്ളുന്ന കാഴ്ച കണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം ഇവിടെ ആരാധിക്കുന്ന കർത്താവിന്റെ നിത്യതയിലെ സ്ഥാനവും നടുവിൽ മാത്രമാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു, വീതിയുടെ നടുവിൽ പിതാവിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകുന്ന ശുഭ്രമായ കണ്ണാടി കടലും അവനെ കാണിച്ചു. ഇന്ന് രാത്രിയിൽ ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ, ഇന്നലകൾ മുതൽ നാളെ വരെ, ഏത് കാലത്തും തന്റെ വിശുദ്ധന്മാരുടെ നടുവിൽ വെളിപ്പെട്ടിട്ടുള്ള നമ്മുടെ കർത്താവ് ഇത്രയും പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവനിന്ന് രാത്രിയിൽ തേജസ്സോടെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്. നേതാവ് സ്ഥലത്ത് വന്നാൽ അണികളിൽ ആവേശം അണകൊട്ടുമെങ്കിൽ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ഇന്ന് രാത്രി ഇതിന് നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിരിക്കുന്ന കാഴ്ച ആത്മദർശനത്തിൽ കാണുന്ന ദൈവങ്ങൾക്ക് സ്തോത്രയാഗത്തോടെ അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ അധരങ്ങൾ സ്തോത്രയാഗമുയരുന്ന രാത്രിയാകട്ടെ. ഇതര ആരാധനകളെക്കാൾ വേർപെട്ട ദൈവജനത്തിന്റെ ആരാധനകളുടെ വ്യത്യാസം എന്താണ്? ഇസ്രായേൽ ജനത്തിന്റെ യെരുശലേം ദൈവാലയത്തിലെ ആരാധനയേക്കാൾ പുതിയ നിയമസഭയുടെ ആരാധനയുടെ വ്യത്യാസം എന്തൊക്കെയാണ്? പഴയ നിയമസഭയുടെ ആരാധനയേക്കാൾ പുതിയ നിയമസഭയ്ക്ക് ആരാധനയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. പഴയ നിയമത്തിലെ യെരുശലേം ദൈവാലയത്തിലെ ആരാധനയ്ക്ക് നിർണയിക്കപ്പെട്ട സ്ഥലം, നിർണയിക്കപ്പെട്ട സമയം, നിർണയിക്കപ്പെട്ട സാധന സാമഗ്രികൾ, നിർണയിക്കപ്പെട്ട വസ്ത്രവിഭൂഷിതനായ ഒരു കാർമികൻ, നിർണയിക്കപ്പെട്ട ഉപകരണങ്ങൾ, നിർണയിക്കപ്പെട്ട സംവിധാനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ആരാധനയ്ക്ക് ആവശ്യമുണ്ട്. നിർണയിക്കപ്പെട്ട സ്ഥലം ആരാധനയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ചെന്നാൽ ആരാധന ശരിയാകില്ല. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ യെരുശലേം ദൈവാലയം എന്ന ആ തങ്കക്കുട കെട്ടിടത്തിന്റെ
വളച്ചുവാതിൽ കെട്ടിയ അതിർത്തിക്ക് അകത്ത് ചെന്നെങ്കിലേ അവർക്ക് ആരാധന ശരിയാകൂ. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ആരാധനയ്ക്ക് സ്ഥലം വിഷയമല്ല. വഴിവക്കിലായാലും മലം ചരിവിലായാലും പത്മോസ് ദ്വീപിലായാലും അസ്ഥിമൂലങ്ങളുടെ താഴ്വരയിലായാലും കടൽക്കരയിലായാലും ഇരിക്കുന്ന തറയുടെ വിശുദ്ധിയല്ല. പ്രാപിച്ച ദൈവകൃപയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ അവിടെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം പറഞ്ഞിറങ്ങുന്നതാണ് പുതിയ നിയമസഭയുടെ ആരാധന. പഴയ നിയമത്തിലെ ആരാധനയ്ക്ക് ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. ചട്ടി, ചട്ടുകം, കത്രിക, മണി, മണം, മണിയടി ഇവയൊക്കെ യെരുശലേം ദൈവാലയത്തിലുണ്ട്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ചട്ടിയില്ല, ചട്ടുകമില്ല, കത്രികയില്ല, മണിയോ മണമോ മണിയടിയോ ഇല്ല. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന വചനപ്രകാരം കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രയാഗം ഉയർത്തുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വിരലിച്ചിറങ്ങുന്നതാണ് പുതിയ നിയമത്തിന്റെ ആരാധന. യെരുശലേം ദൈവാലയത്തിന്റെ ആരാധനയ്ക്ക് എല്ലാരും വന്നാലും അങ്ങേരും വന്നില്ലെങ്കിൽ ആരാധന നടക്കില്ല. താമ്രമണി, പീതരക്തം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം, പുഷ്പരാഗം എന്നിത്യാദി രത്നങ്ങൾ മാർബിൾ പതിച്ച് മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വസ്ത്രം ധരിച്ച മഹാപുരോഹിതന്റെ മേൽക്കോയ്മയിലെ ചിട്ടതറ്റാത്ത അഭിനയമാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ പുതിയ നിയമസഭയിലെ ആരാധനയ്ക്ക് പൗരോഹിത്യ വേഷമണിഞ്ഞ ഒരു പുരോഹിതന്റെ മേൽക്കോയ്മയില്ല. പത്രോസിന്റെ കയ്യിൽ പിടിക്കാൻ വടിയോ തലയിൽ ചൂടാൻ മുടിയോ പുതിയ നിയമസഭയിൽ കാണുന്നില്ല. അവരുടെ ആരാധനയുടെ പിന്തുടർച്ചയല്ലിത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനെ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസ കണ്ണുകളാൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആരാധനയിൽ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവർ സ്തോത്രയാഗം അർപ്പിക്കുന്ന ആരാധനയാണ് പുതിയ നിയമസഭയുടെ ആരാധന. യെരുശലേം ദൈവാലയത്തിലെ ആരാധനയ്ക്ക് നിർണയിക്കപ്പെട്ട ദിക്കുണ്ട് എന്ന് പറഞ്ഞാൽ കിഴക്കേ വാതിലിലൂടെ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ച് പടിഞ്ഞാറേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് അവർ യെരുശലേം ദൈവാലയത്തിൽ ആരാധിക്കുന്നത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനും നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പോൾ യെരുശലേം ദൈവാലയത്തിലെ പെട്ടക സ്ഥാനത്ത് പടിഞ്ഞാറ് ദിശയിലേക്ക് ആരാധനയിൽ തിരിഞ്ഞു നിന്ന് വേണം ആരാധിക്കാൻ. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് നോക്ക്, കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ആരാധനയ്ക്ക് ഒരു ദിക്കില്ല. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവിടെ കിഴക്ക് വരാനുമല്ല, അവിടെ പടിഞ്ഞാറ് വരാനുമല്ല, വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുക്കിറങ്ങി വരാൻ എന്ന് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആരാധനയ്ക്ക് നടുവിലേറുന്നവരുണ്ട്. ഇതനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അല്പ മിനിറ്റുകൾ നമ്മുടെ കർത്താവ് സ്തോത്രയാഗമർപ്പിക്കട്ടെ. ും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തു. എന്ന നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് അവയെ കാൽമുറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അടുത്തു വരുന്ന ഈ രാത്രിയിൽ ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനാ മന്ദിരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില രോഗികൾ ഈ രാത്രി സൗഖ്യമാകുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അന്യമാകുന്ന ചോദ്യങ്ങൾ ദൈവശക്തിയാൽ ഉത്തരമാക്കുന്നത് കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നാം അനുഭവിച്ചറിയുകയാണ്. അവനൊപ്പം പറയാനൊരാളില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അറിയപ്പെട്ട കുഞ്ഞാടിന്റെ നിത്യ നിയമത്തിന്റെ രക്തത്തെ കുറിച്ച്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തെ കുറിച്ച്, ഇരുട്ടിന്റെ ശക്തികളുമേൽ ജയം തരുന്ന ആ പരിശുദ്ധ രക്തത്തെ കുറിച്ച്, കൈ കഴുകി ഒഴിഞ്ഞ പീലാത്തോസിനെ കണക്ക് പറയിച്ച ആ രക്തത്തെ കുറിച്ച്, യഹൂദ ജാതീയ തലമുറകളായി രക്തപ്പഴി ഏൽപ്പിച്ച ആ രക്തത്തെ കുറിച്ച്, യൂദയുടെ മേൽ ന്യായവിധി വരുത്തിയ ആ രക്തത്തെ കുറിച്ച്, വിശ്വസിക്കുന്ന നമ്മെ ശുദ്ധീകരിച്ച പുണ്യാഹ രക്തത്തെ കുറിച്ച് ഇന്നലെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. ആ യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാവചനീയമായ ഒരു ഭാഗം വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ദൈവാത്മാവിന്റെ വിശേഷ നിയോഗത്താൽ ഒരിക്കൽ കൂടെ യേശുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുവാനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഈ കാൽവറയിൽ അത് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാണ്. അവനെ ഉയർത്തുന്നതിലേക്ക് ഒരു കണ്ണിന്ന് രാത്രി ഇവിടെ ഉയർന്നു നോക്കിയാൽ ഇന്ന് രാത്രി നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉത്തരമായി ദൈവപ്രവൃത്തിയായി. 200 മൈൽ ചുറ്റളവുള്ള വിശാലമായ മരുഭൂമിയിൽ അഗ്നിസർപ്പ ദംശനമേറ്റ്, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് പിടഞ്ഞു വീഴുന്ന യഹൂദൻ ആ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരെ ഉയർന്നു നിൽക്കുന്ന കൊടിമരത്തിലേക്ക് തളർന്ന കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ, നോട്ടം കൊണ്ട് കൊടിമരം അകലെയാണെങ്കിലും ആ നോട്ടത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആ പിച്ചള സർപ്പത്തിൽ നിന്നല്ല, വിശ്വാസത്തിന്റെ നോട്ടത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ അവന്റെ സിരകൾ രോഗശാന്തി വ്യാപരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കാൽവറയിൽ ഉയർത്തിയ ദൈവപുത്രനെ, ഇവിടെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നിനക്ക് രോഗശാന്തി മാത്രമല്ല നിത്യ ജീവനും പകരം. രാത്രി ശക്തിയുണ്ട്. അവന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ ക്രിയ നടക്കുന്ന രാത്രിയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത് വാക്യം ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. യോഹന്നാന സുവിശേഷം 1-ാം അധ്യായം 29-ാമത് വാക്യം.
പിറ്റേനാൾ
യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. മതിയല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഈ ഭൂമിയിൽ ആരെന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവം നിയോഗിച്ചയച്ച വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. നമ്മളെ പോലെ അധികം നാളൊന്നും പ്രസംഗിക്കാൻ ദൈവം യോഹന്നാനെ അനുവദിച്ചില്ല. ഒരു മിന്നൽപ്പിണർ പോലെ, ഒരു കൊള്ളിമീൻ പോലെ, ഒരു വെള്ളി നക്ഷത്രം പോലെ ആത്മീയ മണ്ഡലത്തിൽ നഫസിൽ ഉദിച്ചുയർന്ന അതിവേഗം അപ്രത്യക്ഷനായ അനുഗ്രഹീതനായ കർത്തൃദാസനാണ് യോഹന്നാൻ. ഞാനും നിങ്ങളും എവിടെയെങ്കിലും ജനിച്ചത് ആരും പ്രവചിച്ചിട്ടല്ല. എന്നാൽ യോഹന്നാൻ പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ചവനാണ്. യോഹന്നാന്റെ ഈ ഭൂമിയിലെ ജന്മത്തിന്, രംഗപ്രവേശനത്തിന് അതിപ്രധാനമായ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അന്നത്തെ തലമുറയ്ക്ക് യേശുവിനെ ആരാണ് എന്നൊന്ന് പരിചയപ്പെടുത്തണം. ഇന്ന് രാത്രിയിൽ യോഹന്നാന്റെ പരിചയപ്പെടുത്തലുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവൻ ആരാണ്? ഇന്നത്തെ തലമുറയിൽ പലർക്കും അവനെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവനൊരു മതസ്ഥാപകനല്ല, അവനൊരു രാഷ്ട്ര സ്ഥാപകനല്ല, അവനൊരു തത്വചിന്തകനല്ല, അവൻ കേവലം ഒരു ത്യാഗിയോ യോഗിയോ അല്ല, അവനൊരു സത്യാന്വേഷിയല്ല. അവൻ പിന്നെ ആരാണ്? അവൻ മറിയയ്ക്ക് പിറന്ന കേവലം ഒരു സന്തതിയല്ല, അവൻ ആശാരി തച്ചന്റെ കൊച്ചനുമല്ല, അവൻ ഈ പ്രപഞ്ചമാകുന്ന മഹാസൗദം പടുത്തുയർത്തിയ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ഏകജാതരാണ്. അത് അറിയണമെങ്കിൽ അവനെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് കഴിയുകയുള്ളൂ. അവൻ ആരാണോ അന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം പ്രത്യേകം നിയോഗിച്ചയച്ച വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തലുകൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനെ യോഹന്നാൻ 1-ാമതായി പരിചയപ്പെടുത്തുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അന്നത്തെ യഹൂദ സമുദായത്തിന്, അന്നത്തെ യഹൂദ മതത്തിന്റെ അധികാരികൾക്ക് പച്ചയ്ക്ക് തിരിയുന്ന ഭാഷയിലാണ് യേശുവിനെ യോഹന്നാൻ അന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ആണ്ടോടാണ്ട് കൂടുമ്പോൾ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് രക്തവുമായി കടന്നുപോകുവാൻ കാത്തു നിൽക്കുന്ന പുരോഹിതന്റെ കയ്യൽ കൊല്ലപ്പെടേണ്ട ആട്ടുകൊറ്റനെ ദൈവാലയത്തിന് നടുവൃക്ഷത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആ നടുവൃക്ഷത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ആട്ടുകൊറ്റന്റെ രക്തം തളികയിലെടുത്ത് മറുകയിൽ ധൂപകലശവുമായി വർണ്ണം ചെയ്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിപരിശുദ്ധ സ്ഥലത്തെ പെട്ടക സ്ഥാനത്തേക്ക് മഹാപാപ പരിഹാരത്തിനും യഹൂദ ജാതിയുടെ മഹാപുരോഹിതൻ കടന്നു പോകാറുണ്ട്. ആ പാപപരിഹാരത്തിനും അവരുടെ ജാതിക്ക് വേണ്ടി കൊല്ലപ്പെടുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് മഹാപുരോഹിതന്മാർക്കും പുരോഹിത സംഘത്തിനും പറയാറുണ്ട്, ഇതാ ഇസ്രയേൽ എന്ന ഒരു ജനതയുടെ പാപത്തിന് വേണ്ടി കൊല്ലപ്പെടുവാൻ തുടങ്ങുന്ന കുഞ്ഞാട്. എന്നാൽ പുരോഹിതന്റെ മകനായിരിക്കുന്ന യോഹന്നാൻ മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ നിറവേറേണ്ട യാഗബലിയെയാണ് യോഹന്നാൻ ഇവിടെ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവൻ മറ്റാരുമല്ല, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവ കുഞ്ഞാടാണ്. ഇത് യോഹന്നാൻ വ്യക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിന് പ്രസക്തിയുണ്ട്. വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാന്റെ എഴുത്തുകൾ, അഥവാ അതേ ലേഖകനായ യോഹന്നാന്റെ എഴുത്തുകൾ. പുതിയ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമുണ്ട്. പഴയ നിയമത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്, പുതിയ നിയമത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. വേദപുസ്തകം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 110 റാത്ത തക്കം കൊണ്ട് അടിപ്പ് പണിയായി അടിച്ചെടുത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരുശലേം ദൈവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയാണ് ദൈവത്തിന്റെ വചനം. ഈ നിലവിളക്കിന് 7 ശാഖകളുണ്ട്. ഇത് നടുവിലൂടെ ഒരു വിളക്ക് തണ്ടു നിൽക്കുന്നുണ്ട്. ഒരു വശത്തേക്ക് 3 ശാഖകളുണ്ട്, മറുവശത്തേക്ക് 3 ശാഖകളുണ്ട്. നടുവിലൂടെ ഒരു വിളക്ക് തണ്ടുമുണ്ട്. അങ്ങനെ 7 ശാഖകൾ നിലവിളക്കിനുണ്ട്. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിന് പഴയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്. അത് ചരിത്രം, ഉപദേശം, പ്രവചനം, ഇവ 3. പുതിയ നിയമത്തിലേക്കും തിരുവെഴുത്തിന് 3 ശാഖകളുണ്ട്. അത് ചരിത്രം, ഉപദേശം, പ്രവചനം, ഇവ 3. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ഉപദേശ ചരിത്ര പ്രവചന ഗ്രന്ഥങ്ങളും പുതിയ നിയമത്തിലെ ഉപദേശ ചരിത്ര പ്രവചന ഗ്രന്ഥങ്ങളും സാക്ഷാൽ ദൈവവചനമായി നിലകൊള്ളാൻ കാരണം ഇതിന് നടുവിലൂടെ നിൽക്കുന്ന വിളക്ക് തണ്ടായ ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അറിയപ്പെടുന്ന നസ്രയനായ യേശു ഇവിടെ കത്തി നിൽക്കുന്നത് കൊണ്ട് ഈ വചനം സാക്ഷാൽ ദൈവവചനമായി നിലകൊള്ളുകയാണ്. ഇതിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചില ആളുകൾ ചരിത്രത്തിലെത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷകൻ ചരിത്രം എഴുതി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, ഈ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഏക പ്രവചന ഗ്രന്ഥമാണ്. ഇതിൽ ചില ആളുകൾ ചരിത്രത്തിലെത്തിയിട്ടുണ്ട്. മത്തായി ചരിത്രമെഴുതി, പക്ഷേ മത്തായി ഉപദേശത്തിലെത്തിയില്ല, അദ്ദേഹം പ്രവചനത്തിൽ പോയില്ല. പൗലോസ് ഉപദേശമെഴുതി, പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ പോയില്ല, അദ്ദേഹം പ്രവചനത്തിലെത്തിയില്ല. ചിലർ ചരിത്രമെഴുതി, ചിലർ ഉപദേശമെഴുതി, ചിലർ പ്രവചനമെഴുതി. ഉദാഹരണത്തിന് ലൂക്കോസ്, അദ്ദേഹം ചരിത്രമെഴുതി, പക്ഷേ അദ്ദേഹം ഉപദേശത്തിലെത്തിയില്ല, അദ്ദേഹം പ്രവചനത്തിൽ പോയില്ല. ചിലർ ചരിത്രമെഴുതി, ചിലർ ഉപദേശമെഴുതി, ചിലർ പ്രവചനമെഴുതി. അങ്ങനെ ഇരിക്കെ ഒരേ തുണിക കൊണ്ട് എന്നതുപോലെ ചരിത്രത്തിലേക്കും ഉപദേശത്തിലേക്കും പ്രവചനത്തിലേക്കും കടന്നു കയറി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റ എഴുത്തുകാരനെ പുതിയ നിയമം കണ്ടിട്ടുള്ളൂ. അത് യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാനാണ്. യോഹന്നാൻ ചരിത്രമെഴുതി, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ ഉപദേശമെഴുതി, 1, 2, 3 യോഹന്നാൻ. യോഹന്നാൻ പ്രവചനമെഴുതി, വെളിപ്പാട് പുസ്തകം. ഉപദേശത്തിലൂടെ യോഹന്നാൻ, ചരിത്രത്തിലൂടെ യോഹന്നാൻ, പ്രവചനത്തിലൂടെ യോഹന്നാൻ ഒറ്റ വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 3 കൂടെ പഠിച്ചാൽ ഒരു പുസ്തകം ഒരുപറ്റം ആശയമല്ല, ഒരാളത്വമാണ് നമുക്ക് കിട്ടുന്നത്. ചരിത്രത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നലെ ആര് എന്ന് വ്യക്തമാക്കി. ഉപദേശത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്ന് ആര് എന്ന് വ്യക്തമാക്കി. പ്രവചനത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു നാളെ ആര് എന്ന് വ്യക്തമാക്കി. ചരിത്രത്തിലൂടെ യോഹന്നാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ ഒരു കന്നിനെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിൽ മണ്ണിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെന്നുവേശാതെ ഈ മണ്ണിൽ പരിശുദ്ധ ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാൻ യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകി നന്മ സുവിശേഷിച്ച് നാടങ്ങ് സഞ്ചരിച്ച് 33-ലെ തിരുവയസിംഗൽ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യയെ കാലിമ്പാളികളെ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കി കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് സാമ്രാജ്യ ശക്തികളെ കുഴിമാണത്തിന് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടികളെ ഉറയിച്ച് 3-ാം നാൾ മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് കല്ലറയെ ഭേദിച്ച് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാളേറ്റ് പൊന്ന് കരമുയർത്തി ശിശുവൃന്ദങ്ങളെ അനുഗ്രഹിച്ച് അവർ താങ്കൾ സ്വർഗാരോഹണം ചെയ്ത് കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നുകൊടുത്ത് ഇനി എത്രയും താമസമിന ആകാശമേഘങ്ങളെ വാഹനമാക്കി തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്കായി മടങ്ങി വരുമ്പോൾ തുടങ്ങുന്ന നമ്മുടെ കർത്താവ് 6 അടി മണ്ണിൽ നീറിയൊടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ് എന്ന് യോഹന്നൻ ചരിത്രങ്ങളോട് തെളിയിച്ചു വരികയാണ്. ഇതിൽ യോഹന്നാൻ പരിചയപ്പെടുത്തൽ യോഹന്നാൻ സ്നാപകന്റെ പരിചയപ്പെടുത്തൽ എടുത്തുധരിക്കുകയാണ്. യേശു ക്രിസ്തു ആരാം വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ആരാം, അവൻ ആരാണെന്ന് ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. ഈ ലോകം വിശാലമായ കല്ലറ പട്ടണങ്ങൾ നിറഞ്ഞതാണ്. നമുക്കറിയാം ഇവിടെയുള്ള വെസ്റ്റ്മിനിസ്റ്റർ ആബി 100 കണക്കിന് മഹാന്മാരുടെയും മഹാരഥന്മാരുടെയും കല്ലറകളുടെ നീണ്ട നിരകൾ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം മക്കപ്പേല ഗുഹ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ഒക്കെ കല്ലറകൾ 20 അടി മാറി കാർപ്പെട്ടിട്ട് മൂടി അവിടെ പുരാവസ്തു പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം സലാലായിൽ ഇയ്യോബിന്റെ കല്ലറ, സഹസ്രാബ്ദങ്ങളുടെ വഴക്കമുള്ള കല്ലറ, അത് വളരെ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മമ്മിഫൈ ചെയ്തു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡികൾ ഈജിപ്തിലുണ്ട്, പിരമിഡുകൾക്കുള്ളിൽ. ഒരു കാലത്ത് ഇസ്രയേലിനെ കിടുകിട ഉറപ്പിച്ച് ഭരിച്ച ഫറോമാരുടെ ഡെഡ് ബോഡികൾ മമ്മിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട്. മക്കയിലെത്തിയ നിരവധി ഭാര്യമാരുടെ ഒരുത്തിയായ ഐഷ ബീബിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കഠിന ചുരച്ചൂട് ലോകത്തോട് വിറങ്ങലിച്ച് പനിപിടിച്ച് യാത്ര പറഞ്ഞ മുഹമ്മദ് നബിയുടെ ശവകുടീരം അതേ സ്വർണ്ണ വെള്ളി പണ്ടങ്ങളാൽ അലങ്കരിച്ചു നിർത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ചോദിക്കട്ടെ, സലാലായിലെ ഇയ്യോബിന്റെ കല്ലറയുടെ മേൽമൂടി തകർത്താൽ അതിനകത്തുനിന്ന് വാരിയെടുക്കുന്ന ധൂളികൾക്കകത്ത് പൊടിക്കകത്ത് ഇയ്യോബിന്റെ ശവശിഷ്ടത്തിന്റെ ജൈവരാസ രൂപങ്ങളെങ്കിലും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റില്ലേ? പറ്റും. മക്കയിൽ മുഹമ്മദ് നബിയുടെ ശവകുടീരത്തിന്റെ മേൽമൂടി തകർത്താൽ അതിനകത്ത് മരിച്ചുപോയ മുഹമ്മദ് നബിയുടെ ശവശിഷ്ടങ്ങൾ കണ്ടുകിട്ടില്ലേ? കണ്ടുകിട്ടും. മക്കപ്പേല ഗുഹയുടെ മേൽമൂടി തകർത്താൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ലേയയുടെയും ഒക്കെ ശവശിഷ്ടങ്ങൾ കിട്ടില്ലേ? കിട്ടും. ദൈവത്തിന്റെ സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, ഈജിപ്തിലെ മമ്മികളുടെ പുറം മൂടി തകർത്താൽ അതിനകത്ത് ഫറവോമാരുടെ ഉണങ്ങി ചുരുണ്ടിരിക്കുന്ന ഡെഡ് ബോഡികൾ നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ ഏഷ്യയുടെ പടിഞ്ഞാറേ അറ്റത്ത്, പലസ്തീന്റെ തെക്കേയറ്റത്ത്, ജോസേഫിന്റെ തോട്ടത്തിനകത്ത് 10 അടി താഴ്ചയിൽ 14 അടി ചുറ്റളവിൽ പാറയിൽ പണത ഒരു കല്ലറയുണ്ട്. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ കല്ലറയാണ്. അതിനകത്ത് അവന്റെ ശവശിഷ്ടമില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറയെ ഭേദിച്ചുയർത്ത് ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന് യാത്രയും സ്തോത്രങ്ങളും ആരാധിക്കുന്ന കർത്താവാണ്. അവൻ ആരാണ്? ഒന്ന്, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ പിന്നാടാണ്. അപ്പോൾ 1-ാമത്തെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിക്കുവാൻ തുടങ്ങുന്ന പാപ പരിഹാര ബലിയിലേക്ക് യോഹന്നാൻ ആ തലമുറയെ ചൂണ്ടി ക്രിസ്തുവിനെ കാണിച്ചു. ഇനി 2-3 പരിചയപ്പെടുത്തലുകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വന്ന് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 15, 16, 17 വാക്യങ്ങൾ ശാന്തമായി വായിച്ചു. ലൂക്കോസ് 3:15-17.
ജനം
കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
യോഹന്നാൻ എല്ലാവരോടും
ഉത്തരം പറഞ്ഞത്,
ഞാൻ
നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു,
എന്നാൽ
എന്നിലും ബലവാനായവൻ വരുന്നു,
അവന്റെ ചെരുപ്പിന്റെ വാറടിക്കുവാൻ
യോഗ്യനല്ല.
അവനെ പരിശുദ്ധാത്മാവുകൊണ്ടും
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവുകൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ വീശുപുറം കൈകളിലുണ്ട്.
അവൻ
കളത്തെ മുറ്റം വെളിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വയ്ക്കുകയും പതിർക്കെടാത്ത തീയത്ത് ചുട്ടുകളയുകയും ചെയ്യും. അതാ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ഭംഗിയായി പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഒന്നാമത്തെ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങൾ ശ്രദ്ധിച്ചു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രാത്രി നമുക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ഒരുവരുണ്ടെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവ കുഞ്ഞാടാണ്. ഏതന്റെ കവാടത്തിൽ ആദിമ മാതാപിതാക്കൾക്ക് വസ്ത്രം കൊടുക്കപ്പെടേണ്ടതിന് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. തങ്ങളുടെ വസ്ത്രത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞാടിനെ നോക്കി അവർക്കൊരു പാട്ട് പാടുവാനുണ്ട്. കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ നഗ്നത മാറി. മോയായുടെ മുഗൾപ്പരപ്പിൽ ഇസ്രാക്കിന് വേണ്ടി പകരം കാട്ടിൽ കുരുങ്ങി ഒരു കോലാട് അറക്കപ്പെട്ടു. യാഗപീഠത്തിൽ വെന്തരിയുന്ന കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് ഇസ്രാക്കിന്റെ പാട്ട് പാടുവാനുണ്ട്. കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അർദ്ധരാത്രിയിൽ ഊരിപ്പിടിച്ച വാളുമായി ഈജിപ്തിന്റെ തെരുവിലൂടെ അത് ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന അടിമയുടെ ആദ്യജാതനെ വരെ കൊന്നുവീത്തിക്കൊണ്ട് സംഹാര ദൂതൻ നടന്നു നീങ്ങുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടലക്കാർ രണ്ടിന്മേലും കുറുമ്പണിമേലും പുരട്ടി രക്തം പുരട്ടിയ വാതിലുകൾക്കകത്ത് സുരക്ഷിതരായ ദൈവമക്കൾക്ക് ഒരു പാട്ടുപാടുകൊണ്ട് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് സംഹാരകന്റെ വാളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ കാൽവറയിൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിനെ നോക്കി അവന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഒരു പാട്ടുപാടുവാനുണ്ട്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടത് കൊണ്ട് നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ആരാധനയ്ക്ക് യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ അവനെ ആരാധിപ്പാൻ യോഗ്യൻ. അവനെ ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. ഇനിയും അടുത്ത പരിചയപ്പെടുത്തലേക്ക് യോഹന്നാൻ വരികയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. ജനം കാത്തു നിൽക്കുമ്പോൾ പറയുന്നു, യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നിലും ബലമേറിയവൻ. ഞാൻ സാധാരണക്കാരനെ അല്ല നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ തുടങ്ങുന്നത്, എന്നിലും ബലമേറിയവൻ. അവനെ ചെരുപ്പിന്റെ വാറ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ അന്നത്തെ അടിമ ഉടമ സമ്പ്രദായം വെച്ച് പരിശോധിക്കുമ്പോൾ അടിമകളാണ് ഉടമകളുടെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക. അടിമ ഉടമ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രവേശനത്തിങ്കിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ അടിമ ഉടമയുടെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റാറുണ്ട്. വീണ്ടും ഉടമ എവിടേക്കെങ്കിലും പോകാൻ നേരത്ത് അടിമ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഉടമയുടെ കാലിൽ ചെരുപ്പിട്ട് മുറുക്കി കൊടുക്കാറുണ്ട്. ഇതുപോലെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുകയോ തിരിച്ചിടുകയോ ചെയ്യത്തക്ക വിധത്തിൽ ഒരു അടിമ ജോലി ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല, അത്ര വലിയവനാണ് എന്റെ പിന്നാലെ വരുന്നവൻ. ഇന്ന് രാത്രി യേശുവിനെ കാണേണ്ടത് പോലെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവങ്ങൾക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി അത്ര വലിയവനെയാണ് എന്ന് അവിടെ ഉയർത്തി കാണിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഇവൻ ആരാണെന്ന് അറിയാമോ? വീശുമുറം ഇവന്റെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ കളത്തിൽ നിങ്ങൾ നോക്കുക, പതിനും മണിയും ഒരുമിച്ചൊരു കതിരിൽ നിൽക്കുന്നു. നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ പതിരേതാ മണി ഏതാ എന്ന് ആദ്യം മനസ്സിലാകില്ല. ഒരേ രൂപയാ ഇട്ടിരിക്കുന്നത്, അടുത്തടുത്ത കസേരയിലാ ഇരിപ്പ്, ഒരേ പായയിലാ ഇരിപ്പ്. പക്ഷെ ഒന്ന് പതിരാണ് മറ്റൊന്ന് മണിയാണ്. പതിരിനാണ് ഇപ്പോൾ തലക്കനം ഇച്ചിരി കൂടെ കൂടുതൽ, അല്പം കൂടെ പൊങ്ങിയാണ് പതിര് നിൽക്കുന്നത്, മണി കുറച്ച് താണാണ് കിടക്കുന്നത്. എന്നാൽ കാഴ്ചയ്ക്ക് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് ആത്മീയതയുടെ അഭിനയം നടത്തി ഈ വയലിൽ തലയുയർത്തി നീങ്ങുന്ന കുറെ വേഷക്കാരുണ്ട്. അധികനാൾ കാര്യം ഇങ്ങനെ മുൻപോട്ട് പോകില്ല. ഉള്ള മുഖം മൂടി വലിച്ചു കീറിയിട്ട് പതിരേതാ മണി ഏതാ എന്ന് തിരിച്ചറിഞ്ഞ് പതിരിനെ തീപ്പൊയ്യയിലേക്കും മണിയെ കളപ്പുരയിലേക്കും മാറ്റാൻ ഒരു ചർച്ചി വരുന്നുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. അവൻ സാധാരണക്കാരനല്ല, അവൻ പതിരും മണിയും തിരിക്കുന്ന നല്ല ചർച്ചിയാണ്. യേശുവിന് നീ അറിയേണ്ടത് പോലെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ സാധാരണക്കാരനല്ല, അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവന് കരവിന്റെ രാത്രി ഇവിടെ ചലിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഈ രാത്രി സാധാരണയിൽ വന്നിരിക്കുകയല്ല, അവന്റെ കരം അവൻ ന്യായവിധിക്കായി കൂടെ ചലിപ്പിക്കും. സ്തോത്രം. വിശുദ്ധ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, നിന്റെ ആത്മീയ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്കതിന്റെ നിരയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആരാ യേശു? എന്തിനാ അവൻ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്? കേവലം സ്തോത്രവും സ്തുതിയും എന്നാണല്ല, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരെ അധിക നാൾ വെച്ചിരിക്കാതെ നിലവിളക്ക് മാറ്റിക്കൊണ്ട് വിധി കൽപ്പിക്കാൻ അവൻ ജഡ്ജിയായി ഇറങ്ങി വന്നിരിക്കുകയാണെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ അറിയണം, അവൻ സാധാരണക്കാരനല്ല, അവൻ വ്യക്തികളെ ന്യായം വിധിക്കാൻ ദൈവസഭയ്ക്കകത്ത് എഴുന്നള്ളി ഇറങ്ങുന്നവരാണ്. എന്താണ് ആത്മീയ സ്നേഹം? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിവാഹം കഴിച്ച നാളിൽ ആദ്യം നിലനിൽക്കുന്ന സ്നേഹം, ആദ്യം അദ്ദേഹത്തിന് വേണ്ടി വസ്ത്രമലക്കി, ആദ്യം അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നു, ആദ്യം അദ്ദേഹം വന്നാൽ രാവേറെ ആയാലും കാത്തിരുന്നു, വന്ന് മുട്ടിയാൽ ഉടനെ കഥക് തുറന്നു കൊടുത്തു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. വർഷം 10-25 പിള്ളേര് 3-4 ഇപ്പോഴും വസ്ത്രം അലക്കുന്നുണ്ട്, ഇപ്പോഴും ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കാര്യങ്ങളൊക്കെ കടപ്പാടൽ നടത്തുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ സ്നേഹമില്ല. ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്ത് കേറിപ്പോയത് കൊണ്ട് ഈ ബന്ധം ഇങ്ങനെ തുടരുകയാണ്. ഈ രാത്രി ഓർക്കുക, ഇറങ്ങിത്തിരിച്ച നാളിൽ നാഥനോടുള്ള തിളയ്ക്കുന്ന സ്നേഹം ഇന്ന് നഷ്ടപ്പെട്ട് നിന്റെ ആത്മീയത ഒരു അഭിനയമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ തുടരാൻ അനുവദിക്കാതെ വെച്ച നിലവിളക്കിനെ പറിച്ചു മാറ്റിക്കൊണ്ട് കണക്ക് തീർക്കുന്ന ജഡ്ജിയായി അവൻ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ യേശു ന്യായാധിപനാണെന്നാണ് പറഞ്ഞതിന് സാരം. അവളുടെ കിടപ്പിൽ അവളോട് ദുർമാർഗം ചെയ്യുന്നവരെ ഞാൻ വലിയ കഷ്ടത്തിലാക്കും, ഞാൻ അവളുടെ മക്കളെ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നുവെന്ന് സകല സഭകളും അറിയും എന്ന് യേശു പറഞ്ഞിരിക്കുന്നെങ്കിൽ വിശുദ്ധി കൂടാതെ ആത്മീയതയിൽ മുൻപോട്ട് പോകുന്ന കോഴിയിറച്ചി നല്ലതാ, പക്ഷേ മഞ്ഞപ്പിത്തം വന്നവൻ കഴിച്ചാൽ ഇത് മരണത്തിന്റെ വിഷവസ്തുവാ കേട്ടോ. ഇതുപോലെ വിശുദ്ധി കൂടാതെ ആത്മീയതയുടെ അഭിനയത്തിൽ മുൻപോട്ട് പോകുന്ന സകലരോടും കണക്ക് തീർക്കാൻ അവൻ ജഡ്ജിയായി സഭയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അറിയണം, ഇടയ്ക്കിരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കരപ്പച്ചനല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. അവന്റെ മുൻപിൽ കണക്ക് തീർക്കാതിരിക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾക്കറിയാം, കേരളത്തെ കൂടുതൽ ചിന്താക്കുഴപ്പത്തിൽ എത്തിച്ച ഒരു കേസാണ് അഭയക്കൊല കേസ്. ഇന്നത്തെ നിയമ അന്വേഷകരുടെയും വിദഗ്ധന്മാരുടെയും വിധി സത്യസന്ധമാണോ എന്ന് സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് സത്യവേദം നമുക്കറിയില്ല. എറണാകുളം ഹൈക്കോർട്ട് ജഡ്ജി ബസുന്ത് സെഫി എന്ന കന്യാസ്ത്രീയെയും രണ്ട പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നടത്തിയ വിധി പ്രസ്താവനയുടെ വിധിന്യായത്തിന്റെ പകർപ്പന്റെ കൈവശമുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ സംശയങ്ങൾ പലതുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന വർഷങ്ങൾക്ക് പുറകിൽ നടന്ന റാന്നിക്ക് സമീപം ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് നടന്ന മറിയക്കുട്ടിക്കൊല കേസ്, സത്യസന്ധനായ ഒരു പുരോഹിതനെ കുരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെങ്ങാത്തം സ്ഥാപിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ അലക്കുകാരനെ സ്വാധീനിച്ച ഒരു കുപ്പായ കൈവശമാക്കി. ആ പരസ്യ രഹസ്യമായ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് നിക്ഷേപിച്ച് കൊല്ലത്തുനിന്നൊരു കൊല്ലനെ കൊണ്ടൊരു കത്തിമണിയിച്ച് അവിടെ കൊണ്ടുവന്ന് ഡീപിച്ചു. ഒടുവിൽ വിദഗ്ധമായി ഫാദർ ബെംഡിക്കെ അറസ്റ്റ് ചെയ്തു. വിസ്താരത്തിന് ശേഷം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ കോടതി വിധിച്ചു. വിധി പൂർത്തിയാക്കിയെങ്കിലും വിധി നടത്തുവാൻ കാര്യങ്ങൾ ഒരുക്കിയെങ്കിലും അവസാനം ജീവപര്യന്തമായി ശിക്ഷ കുറച്ചുകൊണ്ട് അദ്ദേഹം ജീവപര്യന്തം തടവ് അനുഭവിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ വിധിക്ക് പുറകിൽ തന്ത്രങ്ങൾ ഒരുക്കിയ ആളുകൾ ശാപഗ്രസ്തരായി മാറിയത് കൊണ്ട് ആ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ കണ്ട് ക്ഷമാപണം ചെയ്യുവാൻ എത്തിയ വാർത്ത നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കും. 4 പേര് കൂടിയാൽ ഇവിടെ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം. 4 പേര് കൂടിയാൽ ഇവിടെ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. എന്നാൽ വിശുദ്ധനാര് അശുദ്ധനാര് എന്ന് തെളിയിക്കുന്ന ഒരു
വർഷങ്ങൾക്ക് പുറകിൽ കോട്ടയം ഫെസ്റ്റിന്റെ ഗവൺമെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന വളരെ സത്യമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഭൂമിയിൽ നീതി നടപ്പായില്ലെങ്കിൽ പോലും സ്വർഗത്തിന്റെ കോടതിയിൽ നീതി നടപ്പാക്കാൻ നോക്കണം. സത്യം തുറന്ന് സംസാരിക്കാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകാഗ്നിയിലായിരിക്കും. അവർ തിരിപ്പിടം ഒരുങ്ങുക എന്ന പ്രസ്താവനയോടുകൂടെയാണ് അത് എറണാകുളം ഹൈക്കോടതി ജഡ്ജി വിധി പൂർത്തിയാക്കിയത്. അത് ഞാൻ മനോരമയിൽ വന്ന പ്രസ്താവന അതുപോലെ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമിയിൽ നീതി നടപ്പായില്ലെങ്കിൽ പോലും സ്വർഗത്തിന്റെ കോടതി നീതി നടപ്പാക്കുമെന്ന് നോക്കണം. അതിനർത്ഥം ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കോടതി ഉയരത്തിലുണ്ടെന്നാണ് ഹൈക്കോടതി ജഡ്ജി വിളിച്ചു പറയുന്നത്. ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്, ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്, ഇവിടെ വിധി വിസ്താരം ഉണ്ടെങ്കിൽ ഉയരത്തിൽ വിധി വിസ്താരമുണ്ട്, ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്, ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്, ഇവിടെ തൊണ്ണി സാധനം ഉണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ണി സാധനമുണ്ട്, ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ അവിടെ വിസ്താരമുണ്ട്, ഇവിടെ ജഡ്ജി ഉണ്ടെങ്കിൽ അവിടെ ജഡ്ജിയുണ്ട്, ഇവിടെ വക്കീൽ ഉണ്ടെങ്കിൽ അവിടെ വക്കീലില്ല. കയ്യിൽ കിട്ടുന്ന കള്ളത്തരങ്ങൾ നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും കെട്ടിപ്പും വളപ്പും മഞ്ഞയും വക്രതയും പൂഴ്ത്തിവയ്പ്പുമായി എന്ത് ചെയ്താലും കാശ് വാങ്ങിച്ച് കീശ വിൽപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി ചാതുര്യത്തോടെ വാദിക്കാനുള്ള വക്കീലിനെ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ ഈ പ്രസംഗിക്കുന്ന ഞാനോ ഈ കേൾക്കുന്ന നീയോ എത്തിച്ചേരുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കുകയില്ല. പ്രതി ജഡ്ജിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ പ്രതിയുടെ ഉള്ളിൽ മറയുന്ന ചിന്തകൾ പോലും അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് വായിക്കാൻ കഴിവുള്ള ഒരു ജഡ്ജിയാണ് അധികം താമസിക്കാതെ ന്യായാസനത്തിൽ ഇരിക്കാൻ തുടങ്ങുന്നതെന്നുള്ളത് കൊണ്ട് കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവ് കാണട്ടെ. എന്റെ യേശു സാധാരണക്കാരനല്ല, അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ വസ്തുതകൾ സ്ഥാപിച്ചെഴുതിയിട്ടുണ്ട്. നിത്യവിശ്വാസ പ്രമാണം അറിയാൻ വയ്യാത്ത ക്രൈസ്തവരാരും ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. 325 തീയതിയിൽ 312 പിതാക്കന്മാർ നിക്കയിലെ വിശുദ്ധിയിൽ ഒരുമിച്ചുകൂടി വാദിച്ച് തർക്കിച്ച് രൂപപ്പെടുത്തിയ നിത്യവിശ്വാസ പ്രമാണം യേശു ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ദർബാർ ഹോളിൽ കൂടി 66 ദിവസത്തെ തർക്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിശ്വാസ പ്രമാണം. അതിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാഗം എവിടെ പുറകിരിക്കുന്നറിയാമോ? നിത്യതയോട് ബന്ധപ്പെട്ട തുടങ്ങിയിരിക്കുന്നത്. അവസാനിപ്പിക്കുന്ന എവിടെയെന്നറിയാമോ? ന്യായവിധിയോട് ബന്ധപ്പെട്ട സ്തോത്രം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറഞ്ഞു വിശുദ്ധർക്കായ കന്യമറിയാമെന്ന് ധരിച്ച് മനുഷ്യരായ പൊക്കിയോ പിലാത്തോസ് ആളുകൾ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് നിരീക്ഷ പ്രകാരം 3 ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ വരുമാനിക്കുന്ന യേശു കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല അവനെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കൃപലഭിച്ച ദൈവമക്കളാണെന്ന് രാത്രി കുടിവന്നിരിക്കുന്നത്. നാം കേവലം വിശ്വസിക്കുകയല്ല, അവനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മധുമഹായെ സാക്ഷിയാക്കി ശിശുസ്നാനത്തിന് വേണ്ടി അങ്ങോട്ട് ടർക്കിയുടെ പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായി ചെല്ലുമ്പോൾ ശിശുഭൂഷകൾ ആദരണീയനായ പുരോഹിതൻ ഇത് പറഞ്ഞേക്കാൻ വന്നത് പൊതിഞ്ഞു കെട്ടി കൈ കൊടുക്കുമ്പോൾ തന്നെ ഇത് പറയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോടെ ഒരാൾ വരുന്നുണ്ട് പൊക്കോ അവിടുത്തെ കൈകാര്യം ചെയ്ത ദിവസമുണ്ടെന്ന് പറഞ്ഞേച്ചാ വന്നേ. പിന്നെ വഴിയെ കയറിയല്ല സ്തോത്രം, പിന്നെ കെട്ടാനും കെട്ടിക്കാനും കൊടുത്തല്ല, പട്ട് മോർഗന്റെയും ആകാശവും ആണിയും അതൊക്കെ കൊടുത്തൊരുങ്ങി അങ്ങോട്ട് ചെന്ന് മധുമഹായന് മുൻപിൽ നിന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ ഇത് പറഞ്ഞാ വിടുന്നത്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ ഒരാൾ വരാൻ പോകുന്നുണ്ട്, ഇപ്പൊ ചാടിത്തുള്ളി പൊക്കോ പക്ഷെ എടുത്തിട്ട് പിടിക്കുന്ന ദിവസമുണ്ട്. പിന്നെ വഴിക്ക് പോകുകയല്ല, പിന്നെ അവസാനം എടുത്തോണ്ടൊരു പോക്ക പുളിയുടെ കരയിലോട്ട് കൊണ്ടുവച്ച് മുഖം കൂടെ മുടി കയറേ താത്തോട്ട് ഇറക്കി വെച്ച് മണ്ണുമാരി ഇട്ടേച്ച് അവസാനം ഇത് പറഞ്ഞേക്കേ നിൽക്കൂ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ ഒരാൾ വരാൻ പോകുന്നുണ്ട്, കുഞ്ഞി അവിടെ കിട്ടിക്കോളൂ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമൊക്കെ ഓർക്കണം, പാസ്റ്ററായാലും സെന്റർ പാസ്റ്ററായാലും പ്രസ്ബിറ്ററായാലും കൗൺസിൽ മെമ്പറായാലും അച്ഛനായാലും റമ്പാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ വെളിച്ചത്തിലല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ മുഖപക്ഷമില്ലാതെ വിധിക്കാൻ ഒരു ജഡ്ജി വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോ വെച്ചിരുന്ന് പൊക്കോട്ടത്ത് വെച്ച് കണ്ണടയ്ക്കാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഏതൻ പറഞ്ഞ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ കണ്ണട ചവകടിക്കാതെ ചെവിയെ പിടിച്ച് പുറത്തു വെച്ച് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂപുകളെ കാവൽ നിർത്തിയ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ഇവിടെ ഇന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ ഒരു തലമുറ പാപം ചെയ്തപ്പോൾ എട്ട് പേരെ പെട്ടകത്തിലാക്കി ബാക്കി മുച്ചൂടും പിടിച്ചു പിടിച്ച് പ്രളയ ജലത്താൽ ഒരു തലമുറയോട് കണക്ക് തീർക്കാൻ മടിക്കാൻ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ഇവിടെ ഇന്ന് ആത്മാവിൽ ആരാധിക്കുന്നതെങ്കിൽ സോദോം ഗൊമോറകളിൽ ലൈംഗിക അരാജകത്വം വഴിതെറ്റിയപ്പോൾ ആകാശത്തിന്റെ അഗ്നികുണ്ഠങ്ങളെ ഇറക്കി സോദോം ഗൊമോറകളെ കത്തിച്ച് ചാമ്പലാക്കി ചരിത്രത്തിന് സ്മാരകമാക്കി 1240 അടി കത്തിത്താണ് കിടക്കത്തക്ക വിധം ഡെസ്സിയെ വരുത്തിക്കൊണ്ട് കണക്ക് തീർത്ത ദൈവം സോദോമിലെ പാപത്തിന് മാത്രമല്ല യുകെയുടെ പാപത്തിനും ന്യായം വിധിക്കാൻ ശക്തനായി ഉയരത്തിലുള്ളത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എവിടെ പാപമുണ്ടോ അതിന്റെ പുറകിൽ ന്യായവിധി ഉണ്ടെന്ന് മറക്കരുത്. ഇറങ്ങി തിരിച്ച ദൈവമക്കളെ തടയാൻ പുറകെ കൂടിയ പറവോലെ കൂട്ടുകയും ഉപ്പുവെള്ളത്തിൽ മുക്കിക്കൊന്ന് കണക്ക് തീർത്ത ദൈവമാണ് നാം ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെങ്കിൽ പെട്ടകം താങ്ങിയ ഉസ്സായെ ചുരുട്ടിയിട്ട് കണക്ക് തീർത്ത ദൈവത്തെയാണ് ഈ ഹോളിൽ നിന്ന് രാത്രി നാം കരമടിച്ച് സ്തോത്രം ചെയ്യുന്നതെങ്കിൽ സ്തോത്രം. നേതൃത്വത്തിനെതിരെ മത്സരിച്ച കോലകിനോടും ദാദാനോടും അബീരാമിനോടും ഓരോടും കണക്ക് തീർത്ത മാത്രമല്ല എത്തിപ്പിടിക്കാൻ തക്കവണ്ണം ഓടിപ്പോയവരെ 280 പേരെ ദൈവക്രോധത്തിന്റെ തീനാമ്പുകൾ എത്തിപ്പിടിച്ച് ചാമ്പലാക്കിയെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ ദൈവജനത്തിനെതിരെ കരമുയർത്തിയ ഹെറോദേസിനെ അടിച്ച് ക്രിമിക്കിരയാക്കി പ്രാണനെ വിടത്തക്ക വിധം വിധിക്കാൻ കഴിവുള്ള ജഡ്ജിയാണ് ഇന്ന് രാത്രി നാം ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും വണ്ടിക്കകത്തിട്ട് എണ്ണ ഒഴിച്ച് തീ കൊടുക്കവേ വെപ്രാളത്തിന് പുറത്തു കയറാൻ ശ്രമിച്ച സമയം തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തി മരത്തിയ നീചന്മാർ വാഴുന്ന മണ്ണിൽ ആ പ്രിയ കുഞ്ഞുങ്ങളുടെയും പിതാവിന്റെയും കരിക്കട്ട പോലെയായ ശരീരം ആ പ്രകൃതിയിൽ അവസാനിച്ചെങ്കിലും ആ ഗന്ധം പ്രകൃതിയിൽ അടങ്ങും മുൻപ് ചുഴലിക്കാറ്റിറങ്ങി വന്ന് ആ മണ്ണിനോട് കണക്ക് തീർക്കാൻ മടിക്കാത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഭക്തന്മാരുടെ കഴുത്ത് മുറിച്ച് ഇന്തോനേഷ്യയ്ക്ക് സമീപ സുമാത്ര ദ്വീപിന്റെ തെരുവിൽ ബൈക്കിന്റെ പുറകിൽ നൃത്തം ചെയ്ത നീചന്മാർ വാഴുന്ന മണ്ണിൽ തിരമാലകൾ ഇരമ്പി ഉയർന്ന് ആ മണ്ണിനോട് കണക്ക് തീർക്കാൻ മടിച്ചില്ലെങ്കിൽ പച്ച മ്ലേച്ഛത അതിരിവിട്ട ഒഹോലിയൻ തീരങ്ങളെ കട്രീന വീത്ത വിൽമ കൊടുങ്കാറ്റുകൊണ്ട് കണക്ക് തീർക്കാൻ മടിക്കാത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെങ്കിൽ അവൻ മരിച്ചിട്ടില്ല അവൻ അവധിയെടുത്തിട്ടില്ല അവൻ അനങ്ങാപ്പാറ നയം സഹിച്ചിരിക്കയല്ല അവൻ മൗനവൃത്തത്തിലല്ല ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമെ യുകെയിൽ പാപം പെരുകുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു ന്യായവിധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിന്റെ പുറകിൽ ആത്മാവിൽ കാണട്ടെ അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ചർച്ചയാണ് അവൻ വിധിക്കാൻ ഇതിന് മുകളിലുണ്ട്. അപ്പോൾ യേശു ആര്? ഒന്ന്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ പിന്നാണ്. രണ്ട്, യേശു ആര്? ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ചർച്ചി. ഇനിയും മൂന്ന്, യേശു ആര്? വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ താഴെ കൂടെ വായിച്ചാട്ടെ.
ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച്
വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
യോഹന്നാൻ എല്ലാവരോടും
ഉത്തരം പറഞ്ഞത്
ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട്
സ്നാനം കഴിപ്പിക്കുന്നു
എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും.
ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാളാണ്. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുന്ന വ്യക്തിയാണ്. ആത്മാവ് ന്യൂമ കാറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീ ഫയർ എന്നുമാണ്. അങ്ങനെയെങ്കിൽ കാറ്റും തീയും ഒരുമിച്ച് ചുഴന്നിറങ്ങുന്ന മേഖലയിൽ ഇവന്റെ കൈകൊണ്ടൊരു സ്നാനം നടക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം, ആ സ്നാനം മറ്റൊന്നായിരുന്നില്ല. സെഹിയോൻ മാളയ മുറിയിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കത്തിൽ ആത്മശക്തിയുടെ വ്യാപാരത്താൽ വ്യക്തികളെ നിറച്ച ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവവേദനെ നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരും ഉയർപ്പിച്ചവരുടെ ആത്മാവ് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവാത്മാവ് സാധാരണ ആത്മാവല്ല, അവരെ തീയുടെ വ്യക്തിത്വമാണ്. അവരെ അറിയേണ്ടത് പോലെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഇവിടെ മൗനമായിരിക്കാൻ കഴിയില്ല. അവരുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഓടിക്കോടിയെത്തിറങ്ങി വന്നിരിക്കാൻ ഓടിതിറങ്ങി വന്നിരിക്കുകയാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആത്മാവെ സ്തോത്രം ചെയ്യാനായിട്ട് പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ച ദൈവങ്ങളെ, നമ്മളെ അറിയുന്ന പേര് പെന്തക്കോസ്തുകാർ, നമ്മൾ അറിയപ്പെടുന്ന പേര് പെന്തക്കോസ്തുകാർ. ഇതൊരു സംഘടനയല്ല, ഇതൊരു സമുദായമല്ല, ഇത് അകത്ത് പ്രാപിച്ച ദൈവശക്തിയാണ്. നമ്മളെയൊക്കെ സഹോദരിമാർ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടിന്നുകളുണ്ട്, മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകവും ഉള്ളിയും ഒക്കെ വെച്ചിരിക്കുന്ന ടിന്നുകൾ. പുറത്തെ ലേബൽ കാണുമ്പോൾ അകത്തെ ചരക്കേതാന്നറിയാം. മുളക് പൊടിയുടെ ലേബലുള്ള ടിന്ന് തുറന്നാൽ മുളക് പൊടി കാണും. എന്നാൽ കാലക്രമത്തിൽ അടുക്കളയിൽ പുറത്ത് ലേബല് മാത്രമുള്ള അകത്ത് ചരക്കില്ലാത്ത കാലിൽ ടിന്നുകൾ പെരുകാറുണ്ട്. രാത്രി വർക്കണം, പലരും ഇന്ന് ഈ ലേബലുമായി നടക്കുന്നതല്ലാതെ അകത്ത് ചരക്ക് തൊട്ട് തേച്ചിട്ടില്ലാത്ത കുറെ കാലി പിന്നുകൾ ഈ മാർഗത്തിലുണ്ട്. സ്വർഗം കാലി കടന്നാലും അവിടെ ഈയക്കട്ടി പറന്നു കയറിയാലും അവിടെ തറപ്പാട്ടത്തിന് കൊടുത്താലും ദൈവശക്തി അനുഭവിക്കാത്തവൻ പറക്കുമോ കറങ്ങുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ തയ്യാറായാൽ നിന്നെ ഈ ശക്തി കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരാൾ പാത്രത്തെ ഒരുക്കി കൊടുത്താൽ നിന്റെ പാത്രത്തെ നിറയ്ക്കാൻ കഴിവുള്ളതിന്റെ കരമാണ് ഇന്ന് രാത്രി ഈ പ്രാർത്ഥന മുറിക്കിടത്ത് ചാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മസ്നാനം പ്രാപിച്ച എത്ര ദൈവങ്ങളുടെ രാത്രി ഇവിടെയുണ്ട്, ആത്മസ്നാനം പ്രാപിച്ച എത്ര ദൈവങ്ങളുടെ രാത്രി ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്ന ദൈവവേദനെ ഇന്ന് രാത്രി ഇവിടെ ഇന്ന് ജാഗരിച്ചുകൊണ്ടിരിക്കുമോ? നാളെ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വാക്തത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ ഇരട്ടിന്റെ ശക്തികൾ ഒരുക്കാൻ തുടങ്ങുന്ന കണികളെ അധികാരത്തോടെ ബന്ധിക്കാനുള്ള ദൈവശക്തിയാണ് ഇതിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. ഈ ദൈവശക്തിയെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. ഒരു വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ, ഇത് സാധാരണ വ്യക്തിയല്ല, ഇത് സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവാണ്. എന്നോടൊരാൾ ഒരിക്കൽ ചോദിച്ചു, പാസ്റ്ററേ, ഈ അന്യഭാഷയും കയ്യടിയും സ്തോത്രമൊക്കെ കുക്കസായിപ്പോ ഉണ്ണി സാറോ കൊണ്ടിറക്കിയ പുതിയ ചരക്കല്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറുപടി, കുഞ്ഞെ, അമേരിക്ക കണ്ടുപിടിച്ചതാരാ? അദ്ദേഹം ഇച്ചിരി വിവരം ഉണ്ടായതുകൊണ്ട് എടുത്തതായി പറഞ്ഞു, ക്രിസ്റ്റഫർ കൊളംബസ്. കൊളംബസ് അമേരിക്ക കണ്ടതിന് ശേഷമാണോ അമേരിക്ക ഉണ്ടായത്? പുള്ളി പറഞ്ഞു, അല്ലല്ല, നേരത്തെ ഉണ്ടായത്, പിന്നെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഒന്നുകൂടെ ചോദിച്ചു, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതാരാ? അദ്ദേഹം പറഞ്ഞു, ഗലീലിയോ. ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണോ കുഞ്ഞെ ഈ ഭൂമി ഉരുണ്ടു വന്നത്? പുള്ളി പറഞ്ഞു, അല്ലല്ല, നേരത്തെ ഉരുണ്ടതായിരുന്നു, പിന്നെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, കുക്ക് സായിപ്പ് ഉണ്ണുണ്ണി സാറും അന്യഭാഷ ഈ കൃപാവരങ്ങൾ കണ്ടുപിടിച്ചത് കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കത്തോടെ ഇറങ്ങി വന്ന് നിറച്ച ദൈവത്തിന്റെ ആത്മാവിനെ ദുരുപദേശത്തിന് മനചാടി മണ്ണു വീണ് പോയപ്പോൾ കൃപയാൽ ഇത് കണ്ടെത്താൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം ഭാഗ്യം കൊടുത്തതോട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാര്യം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളെ, ഈ ദൈവശക്തി നിരക്കായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിഹാസികളിൽ മുമ്പേ ഓർമ്മിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ശ്രദ്ധിച്ചറിയാം. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും നിബന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയും ഏകവുമായും ഭാഗവരിയും അപ്പസ്തോലിയും സ്ത്രീയും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും നിബന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായി ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല ആ റൂഹായെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കൃപ ലഭിച്ചവരാണ് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ. ഇന്ന് രാത്രി ഒരുക്കി കൊടുക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ് ഈ അതിന്റെ കാത്ത എന്നിക്കുന്ന സമയം അതിന്റെ പുറത്തിട്ടിരിക്കുന്ന ശോശപ്പ പിടിപ്പിച്ച് ചലിപ്പിക്കാറില്ലേ? പരിശുദ്ധ മൃഗാലിന് അധിവസിക്കുമാറാകട്ടെ, പരിശുദ്ധ മൃഗാലിന് അധിവസിക്കുമാറാകട്ടെ എന്നുള്ള ഭക്തിപൂർവ്വം അദ്ദേഹം തന്റെ വിരലുകൾക്കിടയിൽ ശോശപ്പ പിടിപ്പിച്ച് ചലിപ്പിക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? റൂഹായി ഇറങ്ങി വന്നാൽ ഇങ്ങനെ നരയ്ക്കുമെന്നായി പറഞ്ഞതിന്റെ സാരം പലരും ഡ്യൂപ്ലിക്കേറ്റ് ആയി ഉറപ്പിക്കുമ്പോൾ പ്രാപിച്ച് വിറയ്ക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഇന്ന് രാത്രി നിങ്ങളെ ദൈവശക്തി വ്യാപരിച്ചാൽ നിന്റെ മധ്യകൂടാരത്തെ നിറയ്ക്കാൻ കഴിവുള്ള നിന്റെ ശരീരത്തിന്റെ ദൈവശക്തിയായി വ്യാപരിക്കാൻ കഴിവുള്ള നിന്റെ ലോകത്തിന്റെ കെട്ടുകളെ മുറിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയുടെ തുല്യ വ്യാപാരം ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നുണ്ട്. ഒരുക്കി കൊടുക്കാൻ ഒരാൾ തയ്യാറായ നിന്നെ നിറയ്ക്കാൻ ദൈവാഗ്യവും ശക്തിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ പരിശോധിക്കണം. ഈ ദൈവാത്മാവ് സാധാരണ നിലകളിൽ ഒരു വ്യക്തിത്വമല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവമാകത്തക്ക വിധം വ്യക്തിയുടെ ആളത്വത്തെ പൂർണ്ണമായി നിറച്ച് നിയന്ത്രിക്കാൻ കഴിവുള്ള അമരത്വം പൂർണ്ണ ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായെങ്കിൽ മുഴക്കം കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിൽ ചെവിയെ നിയന്ത്രിക്കുന്ന ദൈവാത്മാവിന്റെ തീ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായെങ്കിൽ അത് കാഴ്ചയിലാണ് വെളിപ്പെടുന്നതെങ്കിൽ കണ്ണുകളെ എടുക്കുന്ന ദൈവാത്മാവിന്റെ തീ അത് ശരീരത്തിലേക്ക് സ്പർശിച്ചിറങ്ങിയെങ്കിൽ തൊക്കിനെ നിയന്ത്രിക്കുന്ന ദൈവാത്മാവിന്റെ തീ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യ ഭാഷകളിൽ സംസാരിച്ചെങ്കിൽ നാവിനെ എടുക്കുന്ന ദൈവാത്മാവിന്റെ തീ രാത്രി പറയട്ടെ. ഈ തീയുടെ വ്യാപാരം ഇന്ന് രാത്രി ഒരുക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് നിന്നെ ഇന്ന് രാത്രി ആത്മാവിന്റെ ആയുധമാക്കാൻ ഈ തീ ഈ രാത്രി ശക്തിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള എത്ര ദൈവദാസന്മാർ ഇവിടെയുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ഇത്രയും ദൈവദാസന്മാർ ഇത്രയും കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഈ മണ്ണിൽ കാലുകുത്തി സ്തോത്രം ചെയ്യുന്നെങ്കിൽ ഈ നാടിനെ ഭരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ മേൽ വലിയ ജയം വ്യാപരിക്കുന്ന ദിവസമാണ്. നമ്മുടെ പിതാക്കന്മാരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ഇവിടുത്തെ ആളുകൾ അവിടെ വന്ന കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ വഷളത്ത് നിറഞ്ഞ ഈ മണ്ണിനോട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ അധികം താമസിക്കാതെ നമ്മുടെ മലയാളികളെ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങൾ ഇതിന് മുന്നിൽ ഉണ്ട് എന്ന് ആത്മാവിനെ വിളിച്ചുപറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഭരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവ് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ ഇരുന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടണത്തെ മൂടുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ ബന്ധിക്കത്തക്ക വിധം നിന്റെ നാവിൽ ദൈവശക്തി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മിൽ വ്യാപരിക്കുന്ന തീയുടെ വ്യാപാരം എന്താണ് നീ രാത്രി തിരിച്ചറിയുന്നത്? ദൈവത്തിന് സ്തോത്രം. തോൽക്കൊല്ലനായ ശീലോന്റെ വീട്ടിൽ വെമ്പാടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ് 38 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പട്ടാള ബെറ്റാലിയന്റെ ശതാധിപനായ അധികാരിയായ കൊർന്നലിയോസിന്റെ മുറിക്കകത്ത് മിന്നിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് കടന്നു എന്ന ദൈവത്തിന്റെ ദൂതൻ പത്രോസിന്റെ അഡ്രസ് കൊടുത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ പത്രോസിനെയും പട്ടാള മേധാവിയെയും തമ്മിൽ ബന്ധിപ്പിച്ച ദൈവശക്തിയാണ് ഇന്ന് രാത്രി ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ ഇവിടെ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനെ ഭരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ജയമെടുക്കാൻ മാത്രമല്ല നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥനാ മേഖലയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ ഇതിനു മുമ്പിൽ വെളിപ്പെടുന്നത് ആത്മാവ് അറിയുന്ന ദൈവങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ കാലമേ ദിവസങ്ങളെ ധരിക്കപ്പെടുക. നിങ്ങൾ ഈ രാത്രി ഒന്ന് വേദപുസ്തകത്തിലേക്ക് നോക്കൂ. ഈ തീ ചില പ്രത്യേക ഇടങ്ങളിൽ വെളിപ്പെട്ടിറങ്ങിയിട്ടുണ്ട്. തിരുവഴുത്തിൽ ആദ്യമായി ദൈവ പ്രത്യക്ഷപ്പെട്ടിറങ്ങിയത് അതിപരിശുദ്ധ സ്ഥലത്തെ പെട്ടകത്തിന് മുകളിലല്ല, നമ്മുടെ ദൈവം ഇറങ്ങിയത് ഒരു മുൾപ്പടർപ്പിന് മുകളിലാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം മുഴു പ്രതാപത്തോടു കൂടെ ഒരു മുൾപ്പടർപ്പിന് മുകളിൽ കത്തി ഇറങ്ങുകയാണ്. അടുത്ത് എന്ന മോശ തീ കേൾക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുകൾ ഞാൻ കണ്ടു, അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇനി ഞാൻ വെച്ച് പൊറപ്പിക്കയില്ല. ബാലിന്റെ ശക്തികളെ ന്യായം വിധിച്ച എന്റെ കരം, അന്യായ ശക്തികളുടെ ന്യായവിധി വെളിപ്പെടുത്തി എന്റെ കരം ഈ മേഖലയുടെ മേൽ ഉയരാൻ തുടങ്ങുകയാണ്. ഈജിപ്തിലെ ഫറവോന്റെ കുലദൈവങ്ങളെ ബന്ധിക്കാൻ ഓ ശുഭപ്രാപിച്ച ദൈവമക്കൾ ആത്മാവിനെ കണ്ടാട്ടെ. നൈൽ നദിയുടെ പുറകിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക കുടിയിരിപ്പിന്റെ മേൽ ജയമെടുക്കാൻ ഞാൻ മുഴുവനത്തോടെ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കൾ ഈ യു കെയുടെ മണ്ണിൽ കരയുമെങ്കിൽ അധികം താമസിക്കാതെ എന്റെ ദൈവത്തിന്റെ കരം ഒരു പ്രത്യക്ഷതയ്ക്കായി ഇവിടെ ഉണരുന്ന ദിവസങ്ങളുണ്ട്. ഇത് നിന്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങിയാൽ, ഇത് നിന്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങിയാൽ നിന്നെ ചാമ്പലാക്കുന്ന തീയല്ല, നിന്നെ കത്തിക്കുന്ന തീയല്ല, നിന്നെ സംരക്ഷിക്കുന്ന തീ. നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും രോഗത്തിന്റെ കടുങ്കട്ടുകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തീയുടെ അഭിഷേകം നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇന്ന് രാത്രി യോഗത്തിൽ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് നിന്റെ തീയിൽ ജാഗരിപ്പിച്ച് ആ രോഗത്തിന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റി നിന്റെ ബന്ധനങ്ങളുടെ ജയം നൽകി ഈ രാത്രി എഴുന്നേൽപ്പിക്കത്തക്ക വിധം ഈ തീയുടെ അഭിഷേകം വിശ്വസിക്കുന്ന നിന്റെ മേൽ ഈ പോലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനം ദൈവത്തെ ഒന്ന് കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മോശ മാത്രം ദൈവത്തെ കാണാൻ പോരാ. മോശെ ഈ ജനത്തെ പർവ്വതത്തിന്റെ അടുക്കലേക്ക് ഒന്ന് പുറപ്പെടുവിക്കണം. ദൈവം പറയുകയാണ് മേഘം അന്ധതമസ്ഥ കൂടിയിട്ട് വാക്കുകളുടെ ശബ്ദം എന്നിവയിൽ കത്തിക്കാവുന്ന തീയിൽ ഞാനും ഇറങ്ങാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, പുറപ്പാട് 19, കാഹളനാദം ഉറച്ചുറച്ചു വന്നപ്പോൾ യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി. അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് പറയത്തക്ക വിധം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. തീയിൽ യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം നിന്ന് വിറയ്ക്കുകയാണ്. ഈ ഇറങ്ങി വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇത് മെഴുകുതിരിക്കാടിന്റെ പുറകിൽ സന്തോഷിക്കുന്ന ദൈവമല്ല, ഇത് വെളിച്ചെണ്ണ തിരി കത്തിക്കുമ്പോൾ ആനന്ദിക്കുന്ന ദൈവമല്ല, ഇത് കതിരാവടിക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവമല്ല. അവൻ സാക്ഷാ തീയാണ്. അവന്റെ മുന്നിൽ നിൽക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഇന്ന് രാത്രി കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. നിന്റെ ശരീരം എന്ന ദൈവാലയത്തിലേക്ക് ആത്മാവിന്റെ തീയായി അവൻ ഇന്ന് രാത്രി പ്രവഹിച്ചിറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരുക്കി കൊടുക്കാൻ തയ്യാറായ ഈ തീ രാത്രി മുഴുവൻ രാത്രിയായിരിക്കും. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമില്ല പോലും ഇന്ന് രാത്രി മൗനമായിരിക്കുന്നുണ്ടേ. നിങ്ങളുടെ അത്തരങ്ങളിൽ രാത്രി ചലിച്ചുകൊണ്ട് രാത്രിയാകണം. ഞാനിന്ന് രാത്രി വിശ്വാസ കണ്ണുകളാൽ കാണുന്നു ദൈവത്തിന്റെ തേജസ്സിയും ഹോളിനെ മൂടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തിയായ ഇവിടെ ഇന്ന് രാത്രി ദൈവപ്രവർത്തി നടക്കുന്ന രാത്രിയാണ്. ഇവിടെ ഇന്ന് രാത്രി ലോകശാന്തി സംഭവിക്കുന്ന രാത്രിയാണ്. ഇവിടെ ഇന്ന് രാത്രി കുടുംബങ്ങളുടെ വിഷയങ്ങളിൽ അത് ദൈവത്തിന് കരം വ്യാപരിക്കപ്പെടുന്ന രാത്രിയാണ്. അന്ന ദിവസം ഞാൻ രാത്രിയിൽ മല്ലപ്പള്ളി ഇന്ത്യാസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിക്കണം. അന്ന് രാത്രിയിൽ പ്രസംഗിക്കാൻ പോകുന്നതിന് മുൻപ് 13 വർഷമായി എന്റെ ജന്മസ്ഥലത്ത് റാമിയിൽ ഞാൻ IPC ടൗൺ ചർച്ചിന്റെ ചാർജിൽ ശുശ്രൂഷിക്കുന്നു. അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് അല്പമകനെ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാൻ രാവിലെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയം എതിർവശത്തുകൂടെ ഒരു വാൻ പാഞ്ഞടുക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ സൈഡിലൂടെ അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ വാനിന്റെ പുറകിൽ വാരിയിട്ടിരിക്കുന്ന തടി കഷണങ്ങളിൽ ഒന്ന് റോഡ് സൈഡിൽ ബൈക്ക് കയറി പോകുന്ന സൈഡിൽ ഒരു 4.5 അടി താഴേക്ക് കെട്ടടി ഇറങ്ങി വരികയാണ്. ഞാൻ കയറി ചെല്ലുന്നതും ഈ തടിത്തുണ്ടെന്റെ നെറ്റിക്ക് നേരെ വരുന്നതും ഒരുപോലെ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയോ തടിത്തുണ്ട് ഒഴിഞ്ഞുപോയി. എന്റെ മൂക്കിന്റെ ഭാഗത്തുകൂടെ ഉരഞ്ഞു തൊട്ടില്ല എന്ന് മട്ടിലാണ് പോയത്. ഞാൻ ഭയം കൊണ്ട് നിറച്ചു. ഞാൻ ബൈക്ക് അവിടെ ചവിട്ടി ഫെയ്ത്ത് ഹോമിലേക്ക് വിളിച്ചു. എന്റെ ഭാര്യ ടെലഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ചില മിനിറ്റുകൾക്കുള്ളിൽ ഒരു കർത്തൃദാസൻ ഇവിടെ ഇറങ്ങിപ്പോയി. ആ ദൈവദാസൻ അച്ഛനെ അറിയില്ല. എന്നാൽ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ സമയം കഠിനമായ ഉറക്കത്തിൽ വെച്ച് ആ ദൈവവൃത്തിനെ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ അദ്ദേഹം തോട് ഇങ്ങനെ ശബ്ദമുണ്ടായി, റാമീ ടൗൺ ചർച്ചിൽ പാസ്റ്റർ രാജു മേത്രയ്ക്ക് വേണ്ടി കടന്നു എന്ന് രാവിലെ പ്രാർത്ഥിക്കണം. രാവിലെ 10 മണിയാകുമ്പോൾ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ച് ഒരു അപകടത്തിലേക്ക് ഉയരത്തക്ക വിധത്തിൽ ശത്രു അവനെതിരെ പദ്ധതി ഒരുക്കുന്നു. നീ അവിടെ ചെന്ന് എന്റെ ഭക്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവദാസൻ വീട്ടിലേക്ക് വന്നു. ഫെയ്ത്തോവിന്റെ എൻട്രൻസിൽ പോളിംഗ് ബെൽ അടിച്ചു. അകത്തോട്ട് കയറി കൂടുതൽ വിശദീകരണമൊന്നും പറയാതെ ഇത് മാത്രം പറഞ്ഞിട്ട് രണ്ട് കരങ്ങളെ ഉയർത്തി അന്യ ഭാഷ പറഞ്ഞുകൊണ്ട് പോളിന്റെ വരാന്തയിൽ കൂടെ നടന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപകടത്തെ അവിടെ അഭിമുഖീകരിക്കുകയാണ്. അനുഭവിച്ചറിയുന്ന കുറെ ദൈവമക്കൾ ഇവിടെ ഇന്ന് അഭിഷിക്തമായി രാത്രി അനുഭവിച്ചറിയുന്നുണ്ട്. നാളെ നിങ്ങൾക്കെതിരെ നിന്റെ വാർത്തത്വത്തിനെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന കവികൾ എത്ര പ്രബലമാണെങ്കിലും അതിനെ ആത്മാവിൽ ബന്ധിക്കാനുള്ള അധികാരം വിശ്വസിക്കുന്ന ദൈവമേ നിന്നെ ആദരിക്കുന്നുണ്ട് എന്ന് രാത്രി അറിയുമ്പോൾ ഈ മഹാദൈവത്തിന്റെ കരം ഈ മുറിക്കകത്ത് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ തൊടാൻ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഒരു വ്യക്തിയുടെ സ്പർശനമല്ല, ദൈവാത്മാവിന്റെ സ്പർശനം ഇന്ന് രാത്രി എനിക്കു വേണം എന്ന് ഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയും പാത്രത്തെ ഒരുക്കി കൊടുക്കുമെങ്കിൽ കുർബാനയുടെ പകർച്ചകൾ ഇന്ന് രാത്രി ഇവിടേക്ക് പകരാൻ അവരെ ബലമുള്ള കരം ഇന്ന് രാത്രി കലിക്കുകയാണ്. രാത്രി നിന്റെ അഫലങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ രോഗശാന്തിയായി മാറണം. ഇന്ന് രാത്രി നിന്റെ അഫലങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ിയപ്പെടുന്ന ഒരു സാധു സഹോദരനുമായി നെടുങ്ങാട പള്ളിയിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ അച്ഛനുമായി സംസാരിച്ചിട്ട് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ സഹോദരൻ അന്യഭാഷ സംസാരിച്ചു. ഇത് കേട്ട് ആമേൻ കഴിഞ്ഞപ്പോൾ ബഹുമാനായ പുരോഹിതൻ പറഞ്ഞു, കൂടെ കൊണ്ട് നടക്കുന്നവരെയൊക്കെ സുറിയായി പഠിപ്പിക്കാറുണ്ടല്ലേ. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, അദ്ദേഹത്തിന് എഴുത്തുമായനെയും പോലെ ശരിക്കറിയില്ല. അപ്പോൾ ആ ബഹുമാനായ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ മോശ സഹോദരൻ പറഞ്ഞത് സുറിയാരിയിൽ എന്നോട് ശരിയായി മുന്നോട്ട് പോകണമെന്നാണ്. രാത്രി പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവവേദനെ ഇവിടെ ഇന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അധരത്തിൽ ആത്മാവിന്റെ ബലം വ്യാപരിച്ചാൽ, നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചാൽ, ആ വചനത്തിന്റെ അധികാരം ഇവിടെ വ്യാപരിച്ചാൽ, നിനക്ക് അറിയാൻ കഴിയാത്തതിനെ ചെയ്യാൻ ദൈവാത്മാവ് ഇല്ലാത്ത ശക്തിയുണ്ട്. രോഗശാന്തിയായി വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവ്, ഇരിക്കുന്ന ഇടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരുക്കത്തക്ക വിധം ബലത്തോടെ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവ്, എതിരെ കരമുയർത്തിയ ഹേരോദേശത്തിന്റെ മേൽ ന്യായവിധിയായി വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ്, സേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ബലം പകർന്ന് ഉപയോഗിച്ച ദൈവത്തിന്റെ ആത്മാവ്, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് വിലക്കിയ ദൈവത്തിന്റെ ആത്മാവ്, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ ഫിലിപ്പോസിനോട് സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവ്, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഈ ഫോണിനകത്ത് ബലത്തോടെ വ്യാപരിക്കുന്നു. അത് സാധാരണ അഭിഷേകമല്ല, ഇതൊരു തീവ്ര വ്യാപാരമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. അവരെ കരമെന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ചലിച്ചാൽ പരിഹരിക്കപ്പെടാത്ത രോഗങ്ങളല്ല. നിങ്ങൾക്കറിയുമോ, പിതാവായ ദൈവം അവരുടെ മുഴുപ്രതാപത്തോടെ ഒരിക്കൽ കേബാർ നദീതീരത്തിൽ ദൈവത്തിന്റെ ദാസൻ യഹസ്കേലിന് വേണ്ടി ഒന്ന് വെളിപ്പെട്ടു. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വടക്ക് നിന്നൊരു മേഘവും പാറും കത്തുന്ന തീയും വരുന്നു, അവിടെ നല്ലോ ദൈവ സാന്നിധ്യം വന്നത്. അതിന്റെ നടുവിൽ ചക്രങ്ങൾ തിരിയുന്ന കാഴ്ചയ്ക്ക് നടുവിൽ ഒരു സിംഹാസനം ഞാൻ കാണുന്നു. അതിനകത്തൊരു പുരുഷ രൂപം. അവന്റെ അര മുതൽ മോളോട്ട് തീ പോലെയും അവന്റെ അര മുതൽ താഴോട്ട് തീക്കൊത്ത സ്വർണം പോലെയും ഞാൻ കണ്ടു. ഇങ്ങനെയാകുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഞാൻ കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ അറിയണം, സ്വർഗത്തിന്റെ ഒരു കോണിൽ കസേരയിട്ട് ചാലിയിരുന്ന് ഉറങ്ങുന്ന ദൈവമല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം. നിന്റെ കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്കെതിരെ കരമുയരുന്ന മേഖലയിൽ നിന്റെ വെല്ല വിഷയത്തിന് പരിഹാരം നൽകാൻ തേജസ്സിൽ ഉറങ്ങുന്ന ഒരുവനാണ് നീ ആരാധിക്കുന്ന മാത്രമല്ല അവൻ സാക്ഷാൽ തീയാണോ അവനൊക്കെ പിടിച്ചെടുക്കാൻ ആരെ കൊണ്ട് കഴിയുക. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം ഇറങ്ങിയ മേഖലയിലെല്ലാം അവൻ തീയായിട്ടാണ് ഇറങ്ങിയത്. ഇനി നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, യേശു ഇറങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു ആരാ? മറിയയുടെ കൈക്കുമ്പിളിൽ കിടക്കുന്ന കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശു അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവതാരഘട്ടത്തിൽ അങ്ങനെ ശിശുകാലം ഉണ്ടായിരുന്നെങ്കിലും അവനെ അറിയേണ്ടത് പോലെ അറിയാൻ ദുർബലമിച്ച ദൈവമക്കൾ വചനത്തിന്റെ താളുകളിൽ നോക്കിയാൽ അവൻ സാക്ഷാത് തീയിൽ നിറഞ്ഞവനാ. ദൈവത്തിന്റെ ദാസൻ ദാനിയൽ പ്രാർത്ഥനയിൽ ജാഗ്രത. ചുമക്കിച്ചുടഞ്ഞ മുഖപാതയെ ഭാഗത്തോടും ഒക്കിയ വയറോടും പാറിപ്പറഞ്ഞ തലമുടിയോടും കൂടെ എണ്ണ തേക്കാതെ മാംസവും വീഞ്ഞും ആസ്വദിക്കാതെ പ്രാർത്ഥനയിൽ ജാഗ്രതയാണ്. അപ്പോൾ പാർസി പ്രഭുക്കളെ വെട്ടിമാറ്റിക്കൊണ്ട് ഒരു പുരുഷ രൂപം തന്റെ കണ്ണുമ്പിലോട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഇത് രാത്രി നോക്കേ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വായിപ്പിക്കാൻ നേരമില്ലാത്ത ഉദ്ധരിക്കാം. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊഫാസ് തങ്കം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. ആരായി പുരുഷൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ വെളിപ്പാട് നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ച് നടക്കുന്ന ആളുടെ രൂപവും ഈ രൂപവും നമ്മൾ താരതമ്യപ്പെടുത്തണം. ദാനിയൽ പത്തിലെ ആളിന്റെ മുഖം മിന്നൽ പ്രകാശം, വെളിപ്പാട് ഒന്നിലെ ആളിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. ദാനിയൽ പത്തിലെ വ്യക്തിയുടെ മാർവിൽ അതാ ഊഫാ തങ്കം. ദാനിയെ വെളിപ്പാട് ഒന്നിലെ വ്യക്തിയുടെ മാർവിൽ രാജ്യത്തെ പദവിക്ക് തങ്ക കച്ച. ഇനിയും ദാനിയൽ പത്തിലെ വ്യക്തിയുടെ കൈകാലുകൾ മിനുക്കിയ താമ്രവർണ്ണം, വെളിപ്പാട് ഒന്നിലെ വ്യക്തിയുടെ കൈകാലുകൾ ഉലയിൽ കാച്ചി പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. ദാനിയൽ പത്തിലെ വ്യക്തിയുടെ ശബ്ദം പുരുഷാരത്തിന്റെ ആരവം, വെളിപ്പാട് ഒന്നിലെ വ്യക്തിയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ തന്റെ ജടാവതാരത്തിന്റെ 600 പുറകിൽ ദാനിയേലിന്റെ പ്രാർത്ഥനാ മേഖലയിൽ അന്ധകാര ശക്തികളെ വെട്ടിമാറ്റാൻ എന്റെ യേശു തീയായി തിറങ്ങിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മുമ്പിൽ സാക്ഷാൽ തീയായി തിറങ്ങാൻ കഴിയുന്നവനെയാണ് യാത്ര സ്വാഗതം ചെയ്യുന്നത്. 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൽ ഒരു ദിവസം യേശു എന്ന് ഭാവമാണ്. നിങ്ങൾക്കറിയാമോ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം വെണ്മയാൽ. അടുത്തത്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായി. നക്കുറിച്ച നേരത്ത് സൂര്യൻ നമ്മുടെ നാട്ടിൽ ഇവിടെ കാണാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ മീനച്ചൂടിൽ കത്തിത്തിളങ്ങി നിൽക്കുന്നത് നിങ്ങളെ നഗ്ന നേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. നിങ്ങൾ തലയ്ക്ക് മുകളിൽ സൂര്യൻ ചൊലിച്ച് കത്തി കയറുമ്പോൾ റെട്ടിന തുറന്ന് പിടിച്ചു നോക്കണം. അങ്ങോട്ട് നോക്കിയേച്ച് ശരിക്ക് കണ്ണു വലിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മഞ്ഞളി അനുഭവപ്പെടും. ഒന്നും കാണാൻ പറ്റുന്നില്ല. കാര്യമെന്നാണ് കണ്ണറിയാവുന്നവരോട് ചോദിക്കണം. അവർ പറയും, വർദ്ധിച്ച പ്രകാശധാരം റെട്ടിനയ്ക്കുള്ളിൽ കടന്നാൽ അത് താഴെയുള്ള പ്രകാശത്തിലുള്ളതിനെ കാണാൻ ഈ കണ്ണിന് ശക്തിയില്ല. അങ്ങനെയെങ്കിൽ യേശു ആരെന്നറിയാമോ? അവൻ സൂര്യപ്രഭയെ കുറയുന്ന പ്രകാശമുള്ളവനല്ല, അതിനെ കവിയുന്ന പ്രകാശമുള്ളവനാണ്. നിങ്ങളെ പരിചയപ്പെടുത്താം. ദൈവത്തിന്റെ തിരുസഭയെ മുടിച്ചു മുന്നേറിയ ശൗലിനെ മാർഗം തിരിച്ചു വിടുവാൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ യേശു ഇറങ്ങി. ഇങ്ങനെയാണ് ശൗൽ എഴുതിയിരിക്കുന്നത്. നക്കുച്ച നേരത്ത് സൂര്യന്റെ പ്രകാശത്തെ കുറയുന്ന പ്രകാശമെന്നല്ല, കവിയുന്ന പ്രകാശം. നിങ്ങൾക്ക് മനസ്സിലായോ? നട്ടുച്ച നേരത്ത് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന പ്രകാശമാണ് യേശുവിന്റെ ആളത്വമെങ്കിൽ ഇന്ന് രാത്രി അവനെ നോക്കാൻ കഴിവുള്ള ഒരുത്തരും ഇവിടെയില്ല. അവൻ സാക്ഷാൽ തീയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമുണ്ട് രാത്രി ഇവിടെയുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമുണ്ട് രാത്രി ഇവിടെയുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ സേവിക്കുന്ന ദൈവം മെഴുകുതിരി കാലിന്റെ വെളിച്ചത്തിൽ സന്തോഷിക്കുന്ന ദൈവമല്ല, അവൻ സാക്ഷാൽ തീയാണ്. അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. പിതാവായ ദൈവം തീയാണ്, പുത്രനായ ദൈവവും തീയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവാരാണ്? നിങ്ങൾ നോക്കുക, പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞിറങ്ങി. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് സാധാരണക്കാരനല്ല, അവൻ സാക്ഷാൽ തീയാണ്. ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രി യോഗം പിരിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ ശരീരത്തിന്മേൽ നിറയ്ക്കാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ തീവ്ര വ്യാപാരം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, തങ്ങൾ പ്രാപിച്ച ദൈവകൃപയിൽ ഇന്ന് രാത്രി ജ്വലിച്ചു കത്തുന്ന രാത്രിയാകട്ടെ. കേയ്യ പ്രഭാവ കർത്തൃദാസൻ നിങ്ങൾക്കറിയില്ലേ, സാറേ പ്രസംഗം ഞങ്ങൾക്കിഷ്ടം, പക്ഷേ ഈ പിത്തരാട്ടം അത്ര പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ ആ കർത്തൃദാസനെ വേദനിപ്പിച്ച സമൂഹത്തോട് യാത്ര പോയതാണ് കാരണമുണ്ട്. അന്നൊരിക്കൽ 1925 ഒരു ഞായറാഴ്ച ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സി മനശെ എന്ന കർത്തൃദാസന്റെ വീട്ടിലേക്ക് ദേവദാസൻ പോയി. അദ്ദേഹം തന്നെ സ്കൈപ്പടയിൽ എഴുതുന്ന വാക്കുകൾ ഞാൻ പറയാം. ഞാൻ ആ വീട്ടിലെത്തി. അന്ന് ഞായറാഴ്ച രാവിലെ സമയം മുഴങ്കാൽമേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി മനശെ എന്ന ദേവദാസൻ എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. കൈവച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തീമേഘം എന്റെ തലയുടെ മുകളിൽ നിഴൽ വിരിക്കുന്നത് എനിക്ക് തോന്നി. അപ്പോഴേക്കും അതെന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി, അതിന്റെ ഉള്ളിൽ നിന്നും ജലപ്രവാഹം പോലെ പുറത്തേക്കിറങ്ങി. എന്റെ മുഖത്തെ രണ്ടു വശത്തെയും മാംസപേശികൾ ഇളകിത്തുടങ്ങി. ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അറിയണം, കാത്തിരിക്കാൻ ഒരാൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പാത്രങ്ങളെ നിറയ്ക്കാൻ ദൈവശക്തി ഇതിനകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരാൾ ഉപദേശിച്ചു തരാതെ നിന്നെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നിനക്ക് ചില നിയോഗങ്ങൾ ലഭിക്കത്തക്ക വിധം ഈ ദൈവശക്തി ഇന്ന് രാത്രി നിനക്കായി വ്യാപരിക്കുന്നു. നിങ്ങൾക്കറിയുമോ 1904 ഇന്ത്യയിൽ പണ്ഡിതരമാ ഭാഗ്യ മുക്തി മിഷൻ ആശ്രമം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ഒരു മുറിക്കകത്ത് പണ്ഡിതരമാഭായിയുടെ ആശ്രമത്തിൽ 2000 വന്ദേവാസികളുടെ ആശ്രമത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുന്ന സമയം മറ്റൊരു പെൺകുട്ടി കണ്ണു തുറന്ന് നോക്കി. നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇവരുടെ ദേഹത്തെ ലിറ്ററായി തീ കത്തുകയാണ്. ഇവൻ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, തീ തീ, ബക്കറ്റിൽ വെള്ളവുമായി ആ തീ കത്തുന്നു. അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി. രമാഭായ് അപ്പുറത്തെ മുറിയിൽ ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച തീയല്ല, ഇവൾ മുഴങ്കാലിന്മേലിൽ ആത്മനിറവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ശരീര ചലനങ്ങളെ കണ്ടിട്ട് രമാഭായ് പറഞ്ഞു, ഇത് സാധാരണ തീയല്ല, ഇത് സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ തീയാണ്. വാക്കുകൾ ഞാൻ പറയാം, 2000 ആളുകൾ ആ തറയിൽ മുട്ടുമടക്കി. തീയിലേക്ക് പ്രായത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ചെയ്ത അനുസരണക്കേടുകൾ കണ്ണുനീരോടെ വിളിച്ചു പറയത്തക്ക വിധം ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിച്ചത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് രാത്രി കഴിഞ്ഞു പോയിട്ടില്ല കാലം, കഴിഞ്ഞു പോയിട്ടില്ല. കരയാൻ ഒരുപക്ഷം ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ വെയിൽസിൽ വ്യാപരിച്ചത്, വ്യാപരിച്ചത് പ്രാർത്ഥിക്കുന്ന ഈ ഗ്രൂപ്പിനിടയിൽ തരാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നലെ രാത്രി ചതിക്കുകയാണ്. പണ്ടത്തെ പോലെ നല്ല അനുഭവം. അടുത്ത ദിവസം 2000 അന്തേവാസികൾക്ക് കൊടുക്കാൻ ഒരു നുള്ള അരിയില്ല. സാധുക്കളായ അവർ പാർക്കുന്ന ഇടത്ത് ഉച്ചയായിട്ടും അരിയില്ല. രാവിലെ മുതൽ വെള്ളം തിളപ്പിച്ചു കൊള്ളുവാൻ യമാഭായിയോട് പറഞ്ഞു. പക്ഷെ അരിയില്ല. 12:30 ബെല്ലടിക്കും. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പാത്രങ്ങളുമായി പോയി കിച്ചന്റെ മുന്നിൽ നിരവരയായി നിൽക്കും. എന്നാൽ ബെല്ലടിക്കാറായി അരിയില്ല. ബെല്ലടിച്ചു കൊള്ളാൻ പറഞ്ഞു. ബെല്ലടിച്ചു. എല്ലാവരും പാത്രങ്ങൾ എടുത്തുകൊണ്ട് കിച്ചന്റെ മുമ്പിലെത്തി. അരിയില്ല. വെള്ളം തിളയ്ക്കുന്ന പുകയെ ഉയരുന്നുള്ളൂ. രമാഭായി മുറിക്കകത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സംഭവിച്ചത് കേൾക്കണം. പെട്ടെന്ന് ഒരു ശിപായി തൊട്ടടുത്ത പട്ടാള ക്യാമ്പിൽ നിന്നും അവിടെ വന്നു. ഒരു കത്തുമായിട്ടാണ് എത്തിയത്. പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ ഒരാളുടെ കത്താണ്. കത്തിതാണ്, 2000 പട്ടാളക്കാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കിയെങ്കിലും പട്ടാളത്തെ മറ്റൊരു മേഖലയിൽ ഗവൺമെന്റ് വിന്യസിപ്പിച്ചത് കൊണ്ട് ഭക്ഷണം അധികം വന്നിരിക്കുന്നു. നിങ്ങളുടെ സാധു സംഘത്തിന് വേണമെങ്കിൽ തരാം. രാത്രി ഇവിടെ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം അറിയണം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുൾമുനയിൽ ഉത്തരം കിട്ടാത്ത നിലനിൽപ്പുകളുടെ നടുവിൽ 24 മണിക്കൂറിൽ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ അവന്റെ കാലം ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. ആത്മനിറവിന്റെ സംഭവങ്ങളിൽ ഒരു പ്രത്യേക രംഗം കണ്ടു. ഒരു തുള്ളി വെള്ളമില്ലാത്ത വെറുതിയുടെ കാലം. ആ സമയത്ത് ചില ആളുകളെ വിളിച്ച് ഈ സാധുക്കൾക്ക് ചില വെള്ളം കൊടുക്കാൻ കുഴി കുഴിപ്പിക്കാൻ തുടങ്ങി. കുഴിച്ചവർ മടുത്തിട്ട് പറഞ്ഞു, വെള്ളമില്ല. അവർ പണിയായി തങ്ങൾ പോലും എടുക്കാതെ കിണറിനകത്തിട്ടിട്ട് കോപത്തോടെ രമാഭായിയോട് വന്നിട്ട് പറഞ്ഞു, ഇനിയും ഞങ്ങളെ നിർബന്ധിക്കരുത്, ദയവായി ഞങ്ങളുടെ പണിക്കാശ തരിക, ഞങ്ങൾ പോകുകയാണ്. അവർ കോപത്തോടെ പോയി. അന്ന് രാത്രി രമാഭായി ഞാൻ കന്നെ കാണിച്ച ഒരു മുറിക്കകത്ത് മുട്ടുകുത്തിയ സഹോദരി കരങ്ങൾ ദൈവത്തിന്റെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവരുടെ സൗഖ്യം വ്യാപരിക്കും. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ നടക്കും, ഭൂതങ്ങൾ അകറിയിടും. നിന്റെ നാമത്തിൽ മരിച്ചവർ ഉയർത്തുമെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആ ഉണങ്ങിയ കുഴിക്കകത്ത് നിന്റെ കര വ്യാപരിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അറിയാമോ, രാവിലെ സമയം ജോലിക്കാരെ വിട്ട് ആ കൂന്താലിയും സാധനങ്ങളും എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞ് ആ പഴയ കിണറിന്റെ കരയ്ക്ക് അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 6 ഉയരത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാതെ ഒരു മായുവിന് യാത്ര അടഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി സാധാരണ യാത്രയല്ല. വ്യാപാരം ഓ ഇന്ന് രാത്രി ശരീരത്തിലെ കിറങ്ങുന്ന യാത്രയാകട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ഹോരേബിൽ കത്തിയ ദൈവാത്മാവിനെത്തി, സീനായിൽ കത്തിയ ദൈവാത്മാവിനെത്തി, പത്മോസിൽ ഇറങ്ങിയ തീയുടെ വ്യാപാരം, ജനസ്കോത്തിന്റെ പടിവാദത്തിൽ ഇറങ്ങിയ തീയുടെ വ്യാപാരം, അന്ധകാര ശക്തികളെ വെട്ടിമാറ്റിക്കൊണ്ട് മേഖലയും ദാനിയലിന് വേണ്ടി ഇറങ്ങിയ ഒരു തീയുടെ വ്യാപാരം ഈ രാത്രി ഒരുക്കി കൊടുക്കാൻ തയ്യാറായ ചില ശരീരങ്ങളിലേക്ക്, ചില മനസ്സവേശങ്ങളിലേക്ക്, ചില അസ്ഥിധാരണകളിലേക്ക്, ചില കുടുംബ വിഷയങ്ങളിലേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്
തുടരുകയാണ്. അതിനു മുൻപ് ദാഹത്തോടെ നാഥനോടൊന്ന് സംസാരിക്കുക. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ സംസാരിക്കുന്നത് പോലെ, വാ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിക്കായി എന്റെ ഹൃദയമാകുന്ന പാത്രത്തെ ഞാൻ ഒരുക്കി തരുന്ന കർത്താവേ, എത്ര പ്രിയപ്പെട്ട ഒരു ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു.